എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാവ്യം പ്രഭാഷണ പരമ്പരയിൽ ശ്രീ രാജീവ് ഇരിഞ്ഞാലക്കുട അവതരിപ്പിക്കുന്നത് ശ്രീ സ്വാമി പരേശാനന്ദ സ്വാമികളെക്കുറിച്ചാണ്. പൂർവാശ്രമത്തിൽ കുട്ടൻപിള്ള എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം തിരുവിതാംകൂർ സൈന്യത്തിന്റെ മേജർ ജനറൽ പരമേശ്വരൻ പിള്ള ആയിരുന്നു. മേജർ ജനറൽ മാത്രമല്ല, അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ദ മോസ്റ്റ് എക്സലന്റ് ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ എന്ന സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. ഹൈദരാബാദ്, ബറോഡ, ഇൻഡോർ മുതലായ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് പരിശീലനം ലഭിച്ച അദ്ദേഹമാണ് നായർ പട്ടാളം എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ സൈന്യത്തിന്റെ സ്ഥാപകൻ. സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം അനേകം തീർത്ഥയാത്രകൾ ഒടുവിൽ അദ്ദേഹം സന്യാസം സ്വീകരിച്ച് പരേശാനന്ദ സ്വാമികളായി. അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് രാജീവ് ഇരിഞ്ഞാലക്കുട എന്താണ് പറയുന്നതെന്ന് കേൾക്കാം.
എല്ലാവർക്കും നമസ്കാരം. ഭയപ്പെടുന്നു ഞാനീ കാവി പുതപ്പുകാരെ കാണുമ്പോൾ, ചരിത്രയാഥാർത്ഥ്യങ്ങളെയിട്ടവർ ചതച്ചു ഞെക്കിക്കൊല്ലുന്നു. അന്തിയുടുക്കും കാവിയുടുപ്പിനകത്തിരിക്കും കൂരിരുളെ, ഭയപ്പെടുന്നേൻ പാതിരതോറും പണം പിരിക്കാൻ നീയെത്തും. വയലാർ സന്യാസി എന്ന കവിതയിൽ എഴുതിയതാണിത്. സന്യാസിമാരെക്കുറിച്ച് ശ്രീശങ്കരന്റെ ജന്മനാട്ടിലുള്ളവർക്ക്, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലുള്ളവർക്കുള്ള സാമാന്യ അഭിപ്രായം ഇതാണോ? ഇന്ന് നമുക്ക് വ്യത്യസ്തനായ ഒരു സന്യാസിയുടെ ജീവിതത്തിലൂടെ കടന്നുപോകാം. തിരുവിതാംകൂറിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു ബാലൻ വളർന്നു വലുതായി മേജർ ജനറലാവുക, സൈനിക സേവനത്തിൽ നിന്നും സ്വയം വിരമിച്ച ശേഷം പരിത്യാഗത്തിന്റെ പാത പിന്തുടരുക, പൂർവാശ്രമത്തിൽ മേജർ ജനറൽ വി എൻ പരമേശ്വരൻ പിള്ള എന്ന സ്വാമി പരേശാനന്ദയുടെ ജീവിതം, അസാധാരണത്വം നിറഞ്ഞ അമാനുഷിക ജീവിതഗാഥയായി അനുഭവപ്പെടുമെങ്കിൽ അതിൽ അതിശയോക്തിയില്ല. തിരുവിതാംകൂറിലെ നെയ്യാറ്റിങ്കര താലൂക്കിൽ ആറയൂർ ദേശത്തിലാണ് കഥാപുരുഷൻ ജാതനായത്. കൊല്ലവർഷം 1969 മേടം 18. ബാല്യം മുതലേ കായികാഭ്യാസ നിപുണനും കലാകോവിദനുമായിരുന്നു പരമേശ്വരൻ. വിദ്യാഭ്യാസാനന്തരം 18-ാമത്തെ വയസ്സിൽ പരമേശ്വരൻ നായർ പട്ടാളത്തിൽ ചേർന്നു. സുബേദാർ റാങ്കിൽ സേവന നിരതനായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ADC നിയമിച്ചത്. തുടർന്ന് ദിവാന്റെ ശുപാർശ പ്രകാരം പരമേശ്വരൻ പിള്ളയെ ഹൈദരാബാദ്, ഗ്വാളിയോർ, ജയ്പൂർ, പട്യാല, ഇൻഡോർ എന്നീ നാട്ടുരാജ്യങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ സേനാഭരണ രീതികൾ പഠിച്ചു മനസ്സിലാക്കാനായി നിയോഗിച്ചു. തിരുവിതാംകൂർ സൈന്യത്തിൽ അനുയോജ്യമായ മാറ്റങ്ങൾ നടപ്പാക്കുന്നതിനായിരുന്നു ഈ ദൗത്യം. പഴയ നായർ ബ്രിഗേഡ് തിരുവിതാംകൂർ സേനാവിഭാഗമായി മാറിയ ശേഷവും യൂറോപ്യരെ മാത്രമാണ് സേനയുടെ അധികാരസ്ഥാനങ്ങളിൽ നിയമിച്ചിരുന്നത്. എന്നാൽ പരമേശ്വരൻ പിള്ളയെ 1939 തിരുവിതാംകൂർ സേനയുടെ ജനറൽ ഓഫീസർ കമാൻഡന്റായി നിയമിച്ചപ്പോൾ, മുൻകാലങ്ങളിൽ വിദേശീയർക്ക് മാത്രം നീക്കിവച്ചിരുന്ന ഉന്നത സ്ഥാനങ്ങൾ നാട്ടുകാർക്കും ലഭിക്കുമെന്നായി. താമസിയാതെ അദ്ദേഹം മേജർ ജനറലായി. പട്ടാളത്തിൽ കേവലം ഒരു ശിപായിയായി സേവനം ആരംഭിച്ച് കഠിനാധ്വാനം കൊണ്ട് മേജർ ജനറൽ പദവിയിലേക്ക് ഉയർന്ന പരമേശ്വരൻ പിള്ളയുടെ പ്രാഗൽഭ്യം പരിഗണിച്ച് ബ്രിട്ടീഷ് രാജ്ഞി അദ്ദേഹത്തിന് ദ മോസ്റ്റ് എക്സലന്റ് ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ എന്ന ബഹുമതി നൽകുകയുണ്ടായി. ഈ ബഹുമതി ലഭിച്ച ആദ്യത്തെ തിരുവിതാംകൂറുകാരനും പരമേശ്വരൻ പിള്ളയായിരുന്നു. ഭാരതം സ്വതന്ത്രമായപ്പോൾ നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ടുവല്ലോ. തിരുവിതാംകൂർ സൈന്യത്തെയും 1950 ഇന്ത്യൻ ആർമിയോട് സംയോജിപ്പിച്ചപ്പോൾ വിരമിക്കാൻ 2 വർഷം കൂടി ബാക്കിയുള്ള പരമേശ്വരൻ പിള്ള സ്വമനസാലെ സൈനിക സേവനത്തിൽ നിന്നും പിരിഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹം 38 വർഷത്തെ സൈനിക സേവനം പൂർത്തിയാക്കിയിരുന്നു. സേവനത്തിൽ നിന്നും വിരമിച്ച പരമേശ്വരൻ പിള്ള തൊട്ടടുത്ത ദിവസം തന്നെ ഋഷികേശിലെ ശിവാനന്ദ സ്വാമിയെ ദർശിക്കാനുള്ള സൌഭാഗ്യം ലഭിക്കുകയുണ്ടായി. അധികം വൈകാതെ 1950 നവംബർ 3 പരമേശ്വരൻ പിള്ള വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് കന്യാകുമാരിയിലെത്തി. തുടക്കത്തിൽ കന്യാകുമാരി ക്ഷേത്ര സമീപമുള്ള വടശ്ശേരി അമ്മ വീട്ടുകാരുടെ കെട്ടിടത്തിലായിരുന്നു താമസം. ക്രമേണ വിജനമായ സ്ഥലത്ത് കുറെ സ്ഥലം വാങ്ങി ശാന്തി നിലയം എന്ന പേരിൽ ഒരു ഗ്രഹത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. കന്യാകുമാരിയിൽ നിന്നും കോവളത്തേക്കുള്ള പാതയിലാണ് ശാന്തി നിലയം സ്ഥിതി ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ അവിടെയെത്തിയ അഭേദാനന്ദ സ്വാമികളുമൊത്ത് പരമേശ്വരൻ പിള്ള ഒരു തീർത്ഥയാത്ര നടത്തുകയുണ്ടായി. അവർ രണ്ടുപേരും ജന്മം കൊണ്ട് ആറയൂർകാർ മാത്രമല്ല അയൽവാസികളുമായിരുന്നു. സുഖസൗകര്യങ്ങളെല്ലാം ത്യജിച്ച് നടത്തിയ ആ തീർത്ഥയാത്രയെ തുടർന്ന് ശിവാനന്ദ മണ്ഡലിയോടൊപ്പം ഒരു യാത്രയും പരമേശ്വരൻ പിള്ള നടത്തുകയുണ്ടായി. പിന്നീടുള്ള യാത്രകളിൽ അമ്പലങ്ങളിൽ നിന്നും ആശ്രമങ്ങളിലേക്കാണ് പിള്ളയുടെ ശ്രദ്ധ പതിഞ്ഞത്. ശ്രീരാമകൃഷ്ണാശ്രമങ്ങൾ, കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം തുടങ്ങിയ തപോവാടങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ പിള്ളയെ കൂടുതൽ കൂടുതൽ ആത്മീയോന്മുഖനാക്കി. മാ ആനന്ദമയുടെ കന്യാകുമാരി സന്ദർശനത്തിനിടയിൽ അമ്മയുമായി അടുത്ത സമ്പർക്കം പുലർത്തുവാൻ പിള്ളയ്ക്ക് അവസരമുണ്ടായി. മാ ആനന്ദമയും സ്വാമി രാമദാസും സദ്ഗുരു രമാദേവിയും പങ്കെടുത്ത ഒരു സത്സംഗം അനന്തപുരിയിൽ ആസൂത്രണം ചെയ്യുന്നതിന് നേതൃത്വം നൽകിയത് പരമേശ്വരൻ പിള്ളയാണ്. അങ്ങനെയിരിക്കെ പിള്ള ഏറെക്കാലമായി സ്വപ്നം കണ്ടിരുന്ന ഒരു യാത്രയ്ക്ക് യാദൃശ്ചികമായി അവസരം ലഭിച്ചു. 1953 മെയ് 10 കന്യാകുമാരിയിൽ നിന്ന് കൈലാസതീർത്ഥയാത്രയ്ക്ക് പിള്ള പുറപ്പെട്ടു. 3 മാസത്തോളം നീണ്ടുനിന്ന കൈലാസയാത്രയ്ക്ക് ശേഷം 1953 ഓഗസ്റ്റ് 12 അദ്ദേഹം കന്യാകുമാരിയിൽ തിരിച്ചെത്തി. ഇതിനിടയിൽ പ്രയാഗിൽ നടന്ന കുംഭമേളയിലും പങ്കെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. തിരുവിതാംകൂർ കൊട്ടാരത്തിലെ സർവാധികാരിക്കാരനായിരുന്ന ശംഖു അയ്യരും ഒന്നിച്ച് പിള്ള ചതുർധാമ സന്ദർശനവും നടത്തി. ഈ യാത്രക്കിടയിലാണ് ഹിമവത് വിഭൂതിയായ വസിഷ്ഠഗുഹയിലെ പുരുഷോത്തമാനന്ദപുരി സ്വാമികളെ പിള്ള സന്ദർശിക്കുന്നത്. അക്കാലത്ത് പുരുഷോത്തമാനന്ദപുരി സ്വാമികൾ അദ്ദേഹത്തിന്റെ ആത്മകഥ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹിമാലയ തീർത്ഥയാത്രയ്ക്ക് ശേഷം കന്യാകുമാരിയിലെത്തിയ പരമേശ്വരൻ പിള്ള കുറച്ചുകാലത്തെ അന്തർയോഗത്തിനായി കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിലെത്തി. ആ സന്ദർഭത്തിലാണ് മാതാജി കൃഷ്ണാബായിയുടെ ആനന്ദാശ്രമ ആഗമനത്തിന്റെ രജത ജൂബിലി ആസൂത്രണം ചെയ്തത്. സച്ചിദാനന്ദ സ്വാമികളുടെ അഭാവത്തിൽ ആഘോഷങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് പരമേശ്വരൻ പിള്ളയായിരുന്നു. തുടർന്ന് തൃശൂർ ശ്രീരാമകൃഷ്ണ മഠത്തിൽ നടന്ന പ്രഥമ വാർഷിക അന്തര്യോഗത്തിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിന് ലഭിച്ചു. അന്തര്യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബാംഗ്ലൂർ ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ അധ്യക്ഷൻ യതീശ്വരാനന്ദ സ്വാമികളിൽ നിന്നും പരമേശ്വരൻ പിള്ള മന്ത്രദീക്ഷിതനായി. കൃഷ്ണാപ്പള്ളിയിലെ തിരുപ്പറാന്തുറയിലുള്ള ശ്രീരാമകൃഷ്ണ തപോവനാശ്രമവും ആശ്രമസ്ഥാപകനായ ചിദ്ഭവാനന്ദ സ്വാമികളുമായും പരമേശ്വരൻ പിള്ളയ്ക്ക് അടുത്ത സമ്പർക്കമുണ്ടായിരുന്നു. പുരുഷോത്തമാനന്ദപുരി സ്വാമികളുടെ ജീവചരിത്രം സ്വന്തം നിലയിലാണ് പരമേശ്വരൻ പിള്ള അടിച്ചിറക്കിയത്. 1956 ജൂൺ 1 ആ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. പുരുഷോത്തമാനന്ദപുരി സ്വാമികളും സംഘവും കേരളയാത്രയുടെ അന്ത്യത്തിൽ കന്യാകുമാരിയിലെത്തിയപ്പോൾ പിള്ളയുടെ ശാന്തി നിലയത്തിലാണ് താമസിച്ചത്. ആ സന്ദർഭത്തിൽ സന്യസിക്കണമെന്ന തന്റെ ചിരകാല അഭിലാഷം പിള്ള സ്വാമികളെ അറിയിച്ചു. സന്യാസത്തിന് പിള്ള സർവദാ യോഗ്യനാണെന്ന് മനസ്സിലാക്കിയ സ്വാമികൾ പൗർണമിയും പയുങ്കിനി ഉത്സവവും ഹനുമത് ജയന്തിയും ഒരുമിച്ചു വന്ന സുദിനത്തിൽ 1958 ഏപ്രിൽ 4 പരേശാനന്ദ എന്ന നാമത്തോടെ സന്യാസദീക്ഷ സ്വീകരിച്ചു. പാലക്കാട് വിജ്ഞാനരമണീയ ആശ്രമ സ്ഥാപകനായ അഡ്വക്കേറ്റ് ദാമോദരൻ നായരും സ്വാമി സുരേഷാനന്ദ എന്ന പേരിൽ അതേ ദിവസം അതേ സന്ദർഭത്തിൽ നിന്ന് പുരുഷോത്തമാനന്ദ സ്വാമിജിയിൽ നിന്നും സന്യാസം സ്വീകരിക്കുകയുണ്ടായി. നിങ്ങൾ ആദ്യം ഗുരുവിന്റെ ജീവചരിത്രം അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയല്ലോ, ഇനി നിങ്ങളുടെ ചരിത്രം അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തണം എന്ന് സന്യാസദീക്ഷാ ഗുരു പുരുഷോത്തമാനന്ദപുരി സ്വാമികൾ അരുളിയതു പ്രകാരം സ്വാമി പരേശാനന്ദ എഴുതി തുടങ്ങിയ ആത്മകഥാ കഥനം 10 വർഷത്തോളം നീണ്ടു. 1969 February 15 മഹാശിവരാത്രി നാളിൽ ആ പുസ്തകം പ്രകാശിതമായി. ജീവചരിത്രവും തീർത്ഥാടന സ്മരണകളും സമന്വയിച്ച ആ ഗ്രന്ഥത്തിന് അഖില ഭാരത കൈലാസ തീർത്ഥാടനം എന്ന നാമമാണ് സ്വാമി പരേശാനന്ദ നൽകിയത്. ഇതിനു മുമ്പേ പടത്തലവൻ എന്ന പേരിൽ തന്റെ സൈനിക ജീവിതത്തെക്കുറിച്ചുള്ള സ്മരണകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശാന്തിനിലയം കന്യാകുമാരിയിൽ അക്കാലത്ത് വേറെ ആശ്രമങ്ങളൊന്നും അധികം ഇല്ലാതിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയെത്തുന്ന സാധുക്കളുടെയും ഭക്തജനങ്ങളുടെയും ആദ്യ ആശ്രയകേന്ദ്രമായി തീർന്നു ശാന്തിനിലയം. കന്യാകുമാരിയിൽ ശുദ്ധജല ദൗർലഭ്യം രൂക്ഷമായിരുന്നുവെങ്കിലും ആശ്രമത്തിലെത്തുന്ന സജ്ജനങ്ങൾക്ക് കഴിയും വിധം സേവനം ചെയ്തിരുന്നു സ്വാമി പരേശാനന്ദ. പരേശാനന്ദ സ്വാമികൾ തിരുപ്പറാന്തുറയിലെ തപോവനാശ്രമത്തിൽ താമസിക്കുന്ന അവസരത്തിലാണ് പുരുഷോത്തമാനന്ദജി മഹാരാജിന്റെ സമാധി വിവരം അറിയുന്നത്. 1961 February 13 മഹാശിവരാത്രി നാളിലായിരുന്നു അദ്ദേഹത്തിന്റെ മഹാസമാധി. പരേശാനന്ദയ്ക്ക് ആ മരണം അത്യന്തം ഹൃദയഭേദകമായിരുന്നു. ഗുരുദേവന്റെ സമാധിക്കു ശേഷം വസിഷ്ഠഗുഹയിലെ കാര്യങ്ങൾ അവ്യവസ്ഥമായി തീർന്നു. അവിടുത്തെ കാര്യങ്ങൾ യഥാനുസരണം ശരിയാക്കുന്നതിനായി സ്വാമി പരേശാനന്ദ 1961 July 26 വസിഷ്ഠഗുഹയിലെത്തി. അത്തവണത്തെ ചാതുർമാസ വ്രതാനുഷ്ഠാനങ്ങൾ അദ്ദേഹം അവിടെ വെച്ചു തന്നെ നടത്തി. പിന്നീട് പുരുഷോത്തമാനന്ദ സ്വാമികളുടെ സന്യാസഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാർ കൂടി വസിഷ്ഠഗുഹ ആശ്രമ ട്രസ്റ്റ് രൂപീകരിച്ചപ്പോൾ സ്വാമി പരേശാനന്ദയെ ട്രസ്റ്റിന്റെ പ്രഥമാധ്യക്ഷനായി തിരഞ്ഞെടുത്തു. വീണ്ടും ഗുരുദേവന്റെ ജന്മതിഥി ആഘോഷത്തിൽ പങ്കെടുക്കാനായി വസിഷ്ഠഗുഹയിലെത്തിയപ്പോൾ അവിടുത്തെ സന്യാസിമാർ തമ്മിലുള്ള അനൈക്യവും അഭിപ്രായ വ്യത്യാസങ്ങളും കണ്ടുമെടുത്ത് ആശ്രമ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് സ്വാമി പരേശാനന്ദ കന്യാകുമാരിയിലെത്തി. 13 വർഷക്കാലത്തെ കന്യാകുമാരി വാസം സ്വാമി പരേശാനന്ദയെ കടൽക്കാറ്റ് മൂലമുണ്ടാകുന്ന പല രോഗങ്ങളുടെയും ഉടമയാക്കി തീർത്തിരുന്നു. വർഷക്കാലത്തെങ്കിലും കന്യാകുമാരിയിലെ താമസം ഒഴിവാക്കാൻ നിർബന്ധിതനായതുകൊണ്ട് അദ്ദേഹം പൂർവാശ്രമ പ്രദേശമായ ആറയൂരിൽ ശാന്തി കുടീരം സ്ഥാപിച്ചു. കൂടാതെ കവടിയാറിൽ ദർശൻ ആശ്രമവും നിർമ്മിക്കുകയുണ്ടായി. ഇവിടങ്ങളിൽ മാറി മാറി താമസിച്ച് സാധനാനുഷ്ഠാനങ്ങളുമായി കഴിയുന്ന കാലത്ത് കവടിയാറിൽ പുതിയൊരു ആശ്രമത്തിന്റെ നിർമ്മാണവും അദ്ദേഹം ആരംഭിച്ചു. 1967 January 22 കവടിയാറിൽ ഹരിയോം ആശ്രമത്തിന്റെ ഉദ്ഘാടനം നടന്നു. തുടർന്ന് അവിടെ വെച്ച് സ്വാമി പരേശാനന്ദ 41 ദിവസത്തെ മൗനവ്രതം അനുഷ്ഠിച്ചു. മൗനവ്രതാന്ത്യത്തിൽ കൈലാസയാത്രയ്ക്ക് നിമിത്തമായ സ്വാമി ജ്യോതിർജീവൻ ഹരിയോം ആശ്രമത്തിലെത്തി. അമർനാഥ് യാത്രയ്ക്ക് സ്വാമി പരേശാനന്ദയെ ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ച് അമരനാഥ ദർശനം നടത്തി തിരിച്ചെത്തിയ സ്വാമി പരേശാനന്ദ ഒരു അവധൂതനെപ്പോലെയാണ് കഴിഞ്ഞിരുന്നത്. 1979 January 9 സമാധിയാകുമ്പോൾ സ്വാമി പരേശാനന്ദയ്ക്ക് 86 വയസ്സായിരുന്നു. അഖില ഭാരത കൈലാസ തീർത്ഥാടനം എന്ന ഗ്രന്ഥത്തിലൂടെ തന്നെ സന്യസ്ത ജീവിതത്തിലേക്ക് തന്നെ നയിച്ച ജീവിത തീർത്ഥയാത്രയുടെ ആത്മകഥനാപരമായ ഒരു ചിത്രീകരണം ഒരു ഛായാഗ്രാഹകന്റെ പാടവത്തോടെ പരേശാനന്ദ സ്വാമികൾ നിർവഹിച്ചിട്ടുണ്ട്. സമ്പ്രദായ സിദ്ധവും ആത്മശിക്ഷണപരവുമായ സ്വധർമാനുഷ്ഠാനത്തിൽ തൽപരായവർക്ക് സ്വാമി പരേശാനന്ദയുടെ ജീവിതം ഏറെ പ്രയോജനമാകുമെന്നതിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.